Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സാഹിത്യ ഘടനയിൽ സമ്പൂർണ്ണ സ്തുതിപ്പായ 147-ാം സങ്കീർത്തനത്തിൻ്റെ പഠനമാണ് കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം ആരംഭിച്ചത്, തുടങ്ങിവച്ചത്. ദൈവത്തെ സ്തുതിക്കാനുള്ള 3 ആഹ്വാനങ്ങൾ ഈ ഗീതത്തിൻ്റെ പദങ്ങളിൽ തിരഞ്ഞെടുത്ത് പഠിച്ചുകൊണ്ടാണ് നാം ആരംഭിച്ചത്. അവ 1, 7, 3, 12 എന്നീ പദങ്ങളായിരുന്നല്ലോ. ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ സങ്കീർത്തന പഠനത്തിലേക്ക് കൂടുതൽ ആഴമായി പ്രവേശിക്കുന്നതിന് ആ 3 പദങ്ങളും നമുക്കൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിനു സ്തുതി പാടുന്നത് ഉചിതമത്രേ. കാരുണ്യവാനായ ദൈവത്തിനു സ്തുതി പാടുന്നത് ഉചിതമത്രേ, ഉചിതമത്രേ. അങ്ങനെ 147-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വരി തന്നെ പറയുന്നത്, കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി പാടുന്നത് ഉചിതമാണ്, ഉചിതമത്രേ എന്ന്. ഇനി നമുക്ക് 7-ാമത്തെ പദം ശ്രദ്ധിക്കാം. കർത്താവിന് കൃതജ്ഞതാ ഗാനമാലപിക്കുവിൻ, കിന്നരം മീട്ടി ദൈവത്തെ സ്തുതിക്കുവിൻ. അതും കിന്നരം മീട്ടി കർത്താവിനെ ഹൃദയപൂർവം സ്തുതിക്കണമെന്ന് പറയുന്നു. തുടർന്ന് 12-ാമത്തെ പദം പറയുന്നത് ഇപ്രകാരമാണ്. ജെറൂസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനേ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. അങ്ങനെ ഈ 3 പദങ്ങളും ദൈവത്തെ സ്തുതിക്കാനുള്ള സങ്കീർത്തകന്റെ ആഹ്വാനങ്ങളാണെന്ന് നമുക്ക് കാണാം. അവയിൽ നിന്ന് തന്നെ സമ്പൂർണ്ണ സ്തുതിപ്പ് എന്ന 147-ാം സങ്കീർത്തനത്തിൻ്റെ സാഹിത്യഘടന സ്ഥിരീകരിക്കപ്പെടുകയാണ്. നാം പഠനവിഷയമാക്കിയിരിക്കുന്ന 147-ാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് രമേഷ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ഈ ഗീതത്തിൻ്റെ തുടർന്നുള്ള പശ്ചാത്തല പഠനത്തിന് നമുക്ക് സഹായകമാകുന്നത് ഇസ്രായേലിൻ്റെ 3 ചരിത്രഘട്ടങ്ങളാണ്. ആദ്യത്തേത് ദാവീദ് രാജാവിൻ്റെ കാലമാണ്. ദേവാലയം തീർക്കുകയും ദൈവജനത്തോടൊപ്പം സജീവമായ ആരാധനാ ജീവിതത്തിൽ രാജാവ് വ്യാപൃതനാകുകയും ജനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്ത വളരെ മനോഹരമായ ആദ്യ ഘട്ടമാണത്. ഇസ്രായേലിൻ്റെ ഒരു സുവർണകാലമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു ഈ ആദ്യത്തേത് എന്ന് നമുക്ക് പറയാം, സംശയമില്ല. ഇനി 2-ാം ഘട്ടം ഇസ്രായേലിൻ്റെ ക്ലേശപൂർണമായ വിപ്രവാസ കാലമാണ്, ബാബിലോൺ വിപ്രവാസ കാലം. തുടർന്ന് 3-ാമത്തേത് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിൻ്റെയും വിപ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെയും ജീവിത പുനരാവിഷ്കരണത്തിൻ്റെയും പ്രത്യേകിച്ച് മതാത്മക ജീവിതത്തിൻ്റെ പുനർജനകമായ ഒരു കാലഘട്ടമാണെന്ന് പറയാം. പ്രത്യാശപൂർണമായ സമയമെന്നാണ് നിരൂപകന്മാർ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ഗീതം ഒരു തിരിച്ചുവരവിൻ്റെ ആനന്ദഗീതവും സ്തുതിപ്പുമായി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 147-ാം സങ്കീർത്തനത്തെ നിരൂപകന്മാർ സമ്പൂർണ്ണ സ്തുതിപ്പെന്ന് വിശേഷിപ്പിക്കുന്നു. ഹാഗായ് സഖറിയ പ്രവാചകന്മാരാണ് ഇത് രചിച്ചതെന്ന് പറയപ്പെടുന്നു. വിപ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ജനം ജെറൂസലത്ത് പുനർനിർമ്മിച്ച ദേവാലയത്തിൽ കൃതജ്ഞതയോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പ്രവേശിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പേർഷ്യൻ അധിനിവേശത്തിൻ്റെ നാളുകൾക്ക് ശേഷം ഇസ്രായേൽ ജനം തിരിച്ചെത്തുന്നത് തങ്ങളുടെ രക്ഷകനും നാഥനുമായ യാവേയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടാണ്. പുനർപ്രവേശത്തിനുള്ള ആഹ്ലാദം സന്തോഷം ഗീതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കുന്നു, പ്രകീർത്തിക്കുന്നു, ആരാധിക്കുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനേ നിന്റെ ദൈവത്തെ എന്നും പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്നു ബലപ്പെടുത്തുന്നു. നിന്റെ സംരക്ഷണയിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക.
ഇനി തുടർന്നുള്ള 2-ഉം 3-ഉം പദങ്ങളിൽ ചിതറിപ്പോയ ജനത്തെ പരിലാളിക്കുന്ന ഇടയനായ കർത്താവിൻ്റെ രൂപം വരച്ചുകാട്ടുകയും പ്രകീർത്തിക്കുകയുമാണ് സങ്കീർത്തകൻ ചെയ്യുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവ് ജെറുസലേമിനെ പണുതുയർത്തുന്നു, ഇസ്രായേലിൽ നിന്നും ചിതറിപ്പോയവരെ അവിടുന്നൊരുമിച്ചു കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നു. അവരുടെ മുറിവുകൾ അവിടുന്ന് വച്ചുകെട്ടുന്നു.
ദൈവത്തിൻ്റെ സമ്പന്നവും കലവറയില്ലാത്തതുമായ സ്നേഹമാണ് ഹ്രസ്വമായി 2 പദാവലികൾ വ്യക്തമാക്കുന്നത്. അവിടുത്തെ അപരിമേയമായ സ്നേഹമാണ്.
കരുണയോടെ ചിതറിപ്പോയതിനെ ശേഖരിക്കുന്നവനും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നവനും മുറിപ്പെട്ടവരെ വച്ചുകെട്ടുന്നോനും
എന്ന് സങ്കീർത്തകൻ ദൈവത്തെ വിശേഷിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്കും ക്രിസ്തുവിലേക്കും അത് വിരൽ ചൂണ്ടുന്നില്ലേ? നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഓടിത്തിരിയും, ഇത് ക്രിസ്തുവിലേക്കാണ് ഈ പദങ്ങൾ നമ്മെ നയിക്കുന്നത് എന്ന്. പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തൻ്റെ ജനത്തെ ദൈവം വർദ്ധിപ്പിക്കുന്നെന്നാണ് പിതാവായ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അനന്തമാണ് കർത്താവിൻ്റെ സൃഷ്ടിയും അവിടുന്ന് നൽകുന്ന നന്മകളുമെന്നാണ് ഈ പദം വ്യക്തമായി അല്ലെങ്കിൽ വ്യംഗ്യമായി പ്രസ്താവിക്കുന്നത്. കാരണം നമുക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റില്ലല്ലോ, സാധിക്കില്ലല്ലോ. പിന്നെ കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലും സൗരയൂഥത്തിൻ്റെ നിരീക്ഷണങ്ങളിലും മനുഷ്യന് കണ്ടെത്താനായിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ളത് കയ്യിലെണ്ണാവുന്നത്ര നക്ഷത്രങ്ങൾ മാത്രമാണ്. അവയ്ക്ക് നാം പേരിട്ടിട്ടുണ്ട്. അവയുടെ സ്ഥാനവും നീക്കങ്ങളും ഗണിച്ച് നാം ജ്യോതിശാസ്ത്രവും പിന്നെ ആസ്ട്രോഫിസിക്സുമെല്ലാം വികസിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ വീണ്ടും ദൈവീക രഹസ്യങ്ങളായി തുടരുമ്പോൾ മനുഷ്യൻ്റെ പരിമിതിയും അതിനപ്പുറം നിൽക്കുന്ന ദൈവത്തിൻ്റെ അനന്തതയും അപരിമേയമായ ഇന്നും ജീവിക്കുന്ന ശക്തിയും സാന്നിധ്യവുമാണ് നാം അംഗീകരിക്കേണ്ടതും സങ്കീർത്തകനോടൊപ്പം പ്രഘോഷിക്കേണ്ടതും. അങ്ങനെ കർത്താവ് മഹോന്നതനാണ്, അവിടുന്ന് ശക്തിമഹത്തമനാണ്, അവിടുത്തെ സ്നേഹവും കാരുണ്യവും അനന്തമാണ്. എന്നാൽ അവിടുത്തെ ചെയ്തികൾ നമ്മുടെ മനസ്സുകൾക്ക്, മനുഷ്യ മനസ്സുകൾക്ക് അഗ്രാഹ്യവുമാണ്.
ആ അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു. വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞുവരുന്നു.
ലോകത്ത് പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിനും ലൂതറൻ ക്രിസ്ത്യൻ സമൂഹത്തിനും മാർട്ടിൻ ലൂഥർ തുടക്കം കുറിച്ചതിൻ്റെ 5-ാം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ലൂഥറൻ വേൾഡ് ഫെഡറേഷൻ്റെ ആസ്ഥാനത്ത് സ്വീഡനിൽ ഒരു സഭൈക്യ സംഭവമായി കത്തോലിക്കരും ലൂഥറൻകാരും ഒത്തുചേർന്ന് അത് ആചരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അനുസ്മരിക്കുകയുണ്ടായി. അത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-ാം തീയതി ആയിരുന്നല്ലോ. ഇനി ദൈവശാസ്ത്ര പണ്ഡിതനും അഗസ്തീനിയൻ സന്യാസിയുമായിരുന്ന ജർമ്മൻകാരനായ ലൂഥർ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ ക്ഷീണിതനും രോഗഗ്രസ്തനുമായിരുന്നു. ലൂഥറിന് ജർമ്മനിയിലെ എലബേനിലെ അക്കാലത്തെ പ്രഭു വിശ്രമത്തിനായി വനാന്തരത്തിലെ വേനൽക്കാല വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സംഭവം ലൂഥറിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനാന്തരത്തിലെ പ്രകൃതിയിൽ നിന്നും ശുദ്ധവായു നൽകി ലൂഥറിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിരുന്നു നായാട്ടിനു പോയ പ്രഭു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ എസൽബേനിലെ വനാന്തരത്തിലെത്തിയപ്പോൾ താൻ പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പ്രപഞ്ചവും പ്രകൃതിയും തന്ന ദൈവത്തെ സ്തുതിക്കുന്ന 147-ാം സങ്കീർത്തനം ലൂഥർ ഉരുവിട്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് പ്രഭുവിനോടൊപ്പം എസൽബേനിൽ താമസിച്ച ലൂഥർ 147-ാം ഗീതത്തിൻ്റെ ദൈവശാസ്ത്ര വ്യാഖ്യാനം അവിടെ വച്ച് മനോഹരമായി രചിച്ച് പൂർത്തിയാക്കിയതായും പിന്നെ ആ ഗീതത്തെ 147-ാം സങ്കീർത്തനത്തെ ദൈവസ്നേഹത്തിൻ്റെ വെളിപാടായി ലൂഥർ വിശേഷിപ്പിച്ചതും ചരിത്രമാണ്.
അവിടുന്നു യാക്കോബിനു തൻ്റെ കൽപ്പനകൾ നൽകുന്നു, ഇസ്രായേലിനും തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനേ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147-ൻ്റെ പദങ്ങളുടെ വ്യാഖ്യാന പഠനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്തയാഴ്ചയിൽ നമുക്ക് 147-ാം സങ്കീർത്തനത്തിൻ്റെ പദങ്ങളുടെ വ്യാഖ്യാനം തന്നെ തുടരാം.